ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. ഉപഗ്രഹ വിക്ഷേപണത്തിനും ചെലവ് കുറയ്ക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പായ പുഷ്പക് ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി ഐഎസ്ആർഒ. മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഹാജരാക്കി. അപേക്ഷയിൽ കോടതി തീരുമാനം ഉടൻ. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ആദ്യ പ്രമേയം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. എഐ സാങ്കേതികവിദ്യ മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്നതെന്ന് ഉറപ്പാക്കണമെന്ന് പ്രമേയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമെന്ന് ഉറപ്പാക്കാൻ 2100 അംഗനിരീക്ഷക സമിതിയെ ചുമതലപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഐപിഎൽ ക്രിക്കറ്റ് 17 സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം രാത്രി 8 ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തി. ഇന്ന് രാവിലെ പാറോയിലെത്തിയ ശ്രീ നരേന്ദ്രമോദിയെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. വിശദാംശങ്ങളിലേക്ക്.
ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി തന്റെ വ്യക്തിപരമായ നേട്ടമല്ല, മറിച്ച് 140 കോടി ഇന്ത്യക്കാരുടെയും അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ഇന്ത്യക്കാരെയും പ്രതിനിധീകരിച്ച് അദ്ദേഹം ബഹുമതി സ്വീകരിക്കുകയും അവാർഡ് ലഭിച്ചതിൽ നന്ദി അറിയിക്കുകയും ചെയ്തു. തിംഫുവിലെ തഷി ചോത്സോങ് കൊട്ടാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ രാജാവുമായി ചർച്ച നടത്തി. സവിശേഷവും അതുല്യവുമായ ഇന്ത്യ ഭൂട്ടാൻ സൌഹൃദത്തെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്രിയാത്മക ചർച്ചകൾക്ക് കൂടിക്കാഴ്ച വഴിയൊരുക്കി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഭൂട്ടാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെയുടെയും സാന്നിധ്യത്തിൽ രേഖകൾ കൈമാറി. വികസനം, ജലവൈദ്യുതി, ഡിജിറ്റലൈസേഷൻ, സാമ്പത്തിക ഉൾച്ചേർക്കൽ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ നിരവധി പദ്ധതികളിൽ ഇന്ത്യ ഭൂട്ടാനെ പിന്തുണയ്ക്കുന്നുണ്ട്. തിംഫുവിൽ ഗയാൽ സുൻ ജെറ്റ്സൺ പെമ മദർ ആന്റ് ചൈൽഡ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും. ഇന്ത്യയുടെ സഹായത്തോടെയാണ് അത്യാധുനിക ആശുപത്രി തിംഫുവിൽ നിർമ്മിച്ചിരിക്കുന്നത്.
മദ്യനയക്കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഹാജരാക്കി. 10 ദിവസത്തെ കസ്റ്റഡിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപേക്ഷയിൽ കോടതി തീരുമാനം ഉടൻ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇഡി ഓഫീസിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് ഇഡി കോടതിയിൽ വിശദീകരിച്ചു. നിർണായക വിവരങ്ങൾക്കായി കേസിലെ മറ്റ് പ്രതികൾക്കൊപ്പം അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഇഡിയുടെ വാദം. ഇഡിക്കായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ഹാജരായി. കെജ്രിവാളിനായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് ഹാജരായത്. കോടതിക്ക് പുറത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മദ്യനയക്കേസിൽ കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ ചോദ്യം ചെയ്യലിനായി ഇഡി 9 സമൻസുകൾ അയച്ചെങ്കിലും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല. അറസ്റ്റിനെതിരെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഡൽഹിയിൽ പ്രതിഷേധം നടത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നാലെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ജനാധിപത്യത്തെയും തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ ആരോപിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നതെന്നും അവർ ഊന്നിപ്പറഞ്ഞു. കോൺഗ്രസ്, ടിഎംസി, ഡിഎംകെ, ഇടതുപക്ഷം, സമാജ്വാദി പാർട്ടി നേതാക്കൾ സംഘത്തിലുണ്ടായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി നിയമസഭയുടെ ഇന്ന് നടക്കാനിരുന്ന പ്രത്യേക സമ്മേളനം റദ്ദാക്കി. സഭയുടെ അടുത്ത സിറ്റിംഗ് ഈ മാസം 27 നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കാൻ 2100 പേരടങ്ങിയ നിരീക്ഷക സമിതിയെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തി. ഇവർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും റിട്ടേണിംഗ് ഓഫീസർമാരുടെയും മേൽനോട്ടം വഹിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനിഷ്ട സംഭവങ്ങൾ തടയുകയും സുരക്ഷാസേനയെ വിന്യസിക്കുന്നതും അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം നിരീക്ഷകർക്കായിരിക്കും. നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരുടെയും വോട്ടിംഗ് മെഷീനുകളുടെയും നിരീക്ഷണവും ഇവരുടെ ചുമതലയിൽപ്പെട്ടതായിരിക്കും. നിരീക്ഷകർ അവർക്ക് ചുമതലപ്പെട്ട മണ്ഡലങ്ങളിൽ തുടരുകയും വെബ്സൈറ്റുകളും വിവിധ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടപടികൾ വിലയിരുത്തുകയും ചെയ്യും. ISROയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനമായ പുഷ്പക് ഇന്ന് രാവിലെ കർണാടകയിലെ ചിത്രദുർഗയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി ഇറക്കി. ബഹിരാകാശ പേടകത്തിന്റെ പ്രവർത്തനവും ലാൻഡിംഗും ഊർജ മാനേജ്മെന്റും പൂർണ്ണമായും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കിയതിന് ISRO ചെയർമാൻ എസ് സോമനാഥ് ടീമിനെ അഭിനന്ദിച്ചു. ഇന്ന് നടന്ന രണ്ടാമത്തെ പരീക്ഷണത്തിൽ ബ്രേക്ക് പാരച്യൂട്ട്, ലാൻഡിംഗ് ഗിയർ ബ്രേക്കുകൾ, നോസ് വീൽ സ്റ്റിയറിംഗ് സിസ്റ്റം, ബോർഡ് നാവിഗേഷൻ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉയർന്ന വേഗതയുള്ള ലാൻഡിംഗ് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവും ISRO വിജയകരമായി പരീക്ഷിച്ചു. ഇന്നത്തെ പരീക്ഷണം നിരവധി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും അതുവഴി ചെലവ് കുറയ്ക്കാനും ഇന്ത്യയുടെ ഭാവി പുനരുപയോഗ വിക്ഷേപണ വാഹനം നിർമ്മിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ആദ്യ പ്രമേയം ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി അംഗീകരിച്ചു. AI സാങ്കേതികവിദ്യ മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്നതും സുരക്ഷിതവും എല്ലാ രാജ്യങ്ങൾക്കും പ്രയോജനപ്രദവും വിശ്വാസയോഗ്യവുമാണെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണമെന്ന് പ്രമേയം അനുശാസിക്കുന്നു. വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള ഡിജിറ്റൽ അന്തരം AI മുഖാന്തരം അവസാനിപ്പിക്കാനും പ്രമേയം ലക്ഷ്യമിടുന്നു. പ്രമേയത്തിന് 193 UN അംഗരാജ്യങ്ങളുടെയും പിന്തുണ ലഭിച്ചു. IPL 2020 ക്രിക്കറ്റ് 17 സീസണ് ഇന്ന് തുടക്കം. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 8 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പാലസ്റ്റീൻ പൌരന്മാർക്ക് മാനുഷിക സഹായം പ്രാപ്തമാക്കുക, ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരിക എന്നിവ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഇന്ന് വോട്ട് തേടും. വെടിനിർത്തൽ കരാറിൽ എത്താനുള്ള നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെൽ അവീവിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യമായ മൌറിറ്റാനിയയും തമ്മിലുള്ള ആദ്യ വിദേശകാര്യ ഉദ്യോഗസ്ഥതല യോഗം നവാക് ചോട്ടിൽ നടന്നു. രാഷ്ട്രീയ സാമ്പത്തിക വികസന സാംസ്കാരിക മേഖലകളിലെ സഹകരണം യോഗത്തിൽ ചർച്ചാ വിഷയമായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും മൌറിറ്റാനിയയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ കഴിഞ്ഞ 3 ക്രമാനുഗതമായ വളർച്ച രേഖപ്പെടുത്തി. സംഘർഷം നിലനിൽക്കുന്ന റഷ്യ യുക്രൈൻ മേഖലകളിൽ തൊഴിലന്വേഷിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രൻസും നോർക്ക റൂട്ട്സ് അധികൃതരും അറിയിച്ചു. ഈ മേഖലകളിലേക്ക് ഇടനിലക്കാർ വഴി തൊഴിൽ വാഗ്ദാനം ലഭിച്ച് പോയ ചിലർ തട്ടിപ്പിനിരയായ സാഹചര്യത്തിലാണ് അറിയിപ്പ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലൈസൻസുള്ള അംഗീകൃത ഏജൻസികൾ വഴി മാത്രമേ തൊഴിൽ അന്വേഷണവും കുടിയേറ്റവും നടത്താൻ പാടുള്ളൂവെന്നും നിർദ്ദേശമുണ്ട്. എയർ ഇന്ത്യ ലിമിറ്റഡിന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 80 ലക്ഷം രൂപ പിഴ ചുമത്തി. ഫ്ളൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ്, FDTL തുടങ്ങിയവ സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനാണ് പിഴ ചുമത്തിയത്. മാർച്ച് മാസത്തെ ബില്ലുകൾ പാസാക്കാൻ ട്രഷറികൾക്ക് കേരള സർക്കാർ നിർദ്ദേശം നൽകി. മാർച്ച് 19 ട്രഷറികളിൽ ലഭിച്ച എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകാനാണ് നിർദ്ദേശം. 1211 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. ഉപഗ്രഹ വിക്ഷേപണത്തിനും ചെലവ് കുറയ്ക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പായ പുഷ്പക് ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി ISRO. മദ്യനയക്കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഹാജരാക്കി. അപേക്ഷയിൽ കോടതി തീരുമാനം ഉടൻ. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ആദ്യ പ്രമേയം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. AI സാങ്കേതികവിദ്യ മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്നതെന്ന് ഉറപ്പാക്കണമെന്ന് പ്രമേയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവും എന്ന് ഉറപ്പാക്കാൻ 2100 നിരീക്ഷക സമിതിയെ ചുമതലപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റ് 17 സീസൺ ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം രാത്രി 8 ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.